Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ತಕ್ತೇಜೋಸೃಜದಕ್ತೇಜಸೃಜದಸ್ಯಂ ಪ್ರಜಾಯೇತಿ ತದಪೋಸೃಜದ ತಸ್ಮತ್ರ ಕ್ವಚನ ಶೋಚತಿ ಸೇತೇವಾ ಪುರುಷಃ. ತೇಜಸ್ ಇವ ತತ್ ಅಧ್ಯಾಪೋ ಜಾಯಂತೆ. ವಿಚಿತ್ರ ತೇಜೋ ಅಸೃಜಿತ ತೇಜಸ್ಸೃಷ್ಟವತ್. ಇವಿಡೆ ಸೃಷ್ಟಿಯ ಕುರಿಚು ಪರಯುನ್ನತ್ ತೇಜಸ್ಸಿ ತೊಡಂಗಿಯ ತತ್ ತೇಜೋ ಅಸೃಜಿತ. ಆದ್ಯಂ ಅಸತ್ ദർശിച്ചു സങ്കൽപ്പിച്ചു അക്ഷത ആ സങ്കല്പത്തിന് സൃഷ്ടിയുണ്ടായി. സൃഷ്ടി തുടങ്ങുന്ന എങ്ങനെ തേജസ് നിന്ന് ആത്മനാകാശം സംഭൂതി ശ്രുത്യന്തരം ആകാശാത് വായു തദത്രിയം തേജസ്സുതമിഹകഥം പ്രാഥമ്യന തസ്മാദേവ തേജസ്സൃജ്യതേ തദൈവ ആകാശമിതി വിരുദ്ധം. ഇവിടെ തേജോ അസ്രജത എന്നാണ് തുടങ്ങിയത്. സൃഷ്ടി തേജസ്സിൽ തുടങ്ങി. പക്ഷെ മുമ്പ് തസ്മാദ്വാദേ തസ്മാദ് ആത്മനാകാശ സംഭൂതം, ഈ ആത്മാവിൽ നിന്ന് ആദ്യം ഉണ്ടായത് ആകാശമാണെന്ന് പറയുന്നു. മുമ്പ് പറഞ്ഞത് എന്താണ്? സൃഷ്ടിച്ചത് ആദ്യം ആകാശമാണ്. ഇവിടെ പറയുന്നത് തേജസ്സാണ്. ആകാശാത് വായു തത തൃതീയം തേജ. അവിടെ ആകാശം, ആകാശത്തിൽ നിന്ന് വായു, പിന്നീട് തേജസ്. ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞത്. ശ്രുതിവിഹകഥം പ്രാഥമ്യം തസ്മാദേവസേ തേജസ്സൃജ്യത. ഇവിടെ ആ സത്തിൽ നിന്ന് നേരിട്ട് തേജസ് സൃഷ്ടിച്ചെന്ന് പറയുന്നു. തദൈവ വെച്ച് ആകാശം ഇനി വിരുദ്ധം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതുമായിട്ട് വിരോധം വരും. അവിടെ പറഞ്ഞു സത്തിൽ നിന്ന് ആദ്യം ആകാശമുണ്ടായി, പിന്നീട് വായു, പിന്നീട് തേജസ്. ഇവിടെ പറയുന്നു ആദ്യം തേജസ് ഉണ്ടായി. ഇത് പരസ്പര വിരുദ്ധമാണല്ലോ. പറയുന്നു നേഷദോഷ, ദോഷമൊന്നുമില്ല, ഇതൊരു ദോഷമേ അല്ല. ആകാശവായു സർഗാനന്തരം സത് തേജോ അസർജതേ ഇതി കൽപ്പനവൃത്തേ. ഇവിടെയും അതിനെ സ്വീകരിച്ചോളൂ. ആകാശം, വായു ഇവയുടെ സൃഷ്ടിക്ക് ശേഷം തേജസ്സിനെ സൃഷ്ടിച്ചു എന്നിവിടെ സ്വീകരിച്ചാൽ മതി. ഇവിടെ ആദ്യത്തെ രണ്ടും പറഞ്ഞില്ലെന്ന്. ആകാശവായുകൾക്ക് ശേഷമുള്ള കാര്യം പറയുന്നു. അങ്ങനെ സ്വീകരിക്കാം. പറയുന്നു ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ശ്രുതിയിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തൊന്നും സൃഷ്ടിയുടെ താല്പര്യത്തിലല്ല. അതായത് എങ്ങനെ സൃഷ്ടി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് അത് എങ്ങനെ വേണോ വയ്ക്കാൻ, അഥവാ അവിവക്ഷിതയോ സൃഷ്ടിക്രമ, ഇവിടെ സൃഷ്ടിയുടെ ക്രമത്തിൽ യാതൊരു താല്പര്യമില്ല. ഇന്ന രീതിയിൽ സൃഷ്ടിക്കണം അങ്ങനെ ഇല്ല. സത്കാര്യമിതം സർവം, ഇതെല്ലാം സത്തിന്റെ കാര്യമാണ്, അതാണ് ശ്രുതി ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. സർവം സത്കാര്യം, സത്തിന്റെ കാര്യമാണ്. ഏകമേവ അദ്വിതീയം നിത്യത വിവക്ഷിതം. ഇവിടെ ശ്രുതിയുടെ വിവക്ഷ എന്താണ്? ഇന്ന ഇന്ന രീതിയിൽ സൃഷ്ടി ഉണ്ടായി, സൃഷ്ടിയുടെ സിദ്ധാന്തം ഇന്നതാണ് എന്നാരും പഠിപ്പിക്കാനുണ്ട്. ശ്രുതിയുടെ താല്പര്യം സത് ഏകമേവ അദ്വിതീയം, ഇതിനെ ബോധിപ്പിക്കുകയാണ്. സത് ഏകമേവ അദ്വിതീയം എന്നുള്ള കാര്യത്തെ ബോധിപ്പിക്കുമ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വളരെ ഗൗണമായി, അപ്രധാനമായി. സൃഷ്ടിയെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ എന്താണ് സൃഷ്ടി, എങ്ങനെയാണ് എന്നൊരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തെ ഇന്നൊരു സമാധാനം മാത്രം. അതാണ് ഇവിടുത്തെ തത്വചിന്തയും ആധുനികമായ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം. ആധുനികമായ ചിന്തയിൽ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നത് സൃഷ്ടിയിലെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടിയിലെന്തുണ്ട്? ഇവിടെ തത്വചിന്തയിൽ അങ്ങനെയല്ല. സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നത് സൃഷ്ടിയിലെന്തുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ല. സ്രഷ്ടാവിന്റെ സ്വരൂപം എന്താണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അവിടെ പല സിദ്ധാന്തങ്ങളും വരും, അത് ചിലപ്പോൾ പരസ്പര വിരുദ്ധമായിരിക്കും, അതിലൊന്നും താല്പര്യമില്ല. മൃദാവധി ദൃഷ്ടാന്ത, ഇവിടെ പാത്രത്തെക്കുറിച്ച് പറയുന്നു. പാത്രത്തെക്കുറിച്ച് പറയുന്നത് പാത്രം എന്താണ്, അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ എന്താണ്, അതിനെന്തൊക്കെ പ്രയോജനമുണ്ട്, ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല. ഭൗതികമായി പഠിക്കുമ്പോൾ എന്താണ് മുഖ്യമായി നിൽക്കുന്നതിൻ്റെ പ്രയോജന ചിന്തയാണ്. ഇതിനെങ്ങനെ പ്രയോജനപ്പെടുത്താം, ഇതിൻ്റെ പ്രയോജനം എന്താണ്, ആ രീതി ചിന്തിക്കും. ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം പ്രയോജന ചിന്ത അല്ല, പ്രയോജനത്തെ പാടെ വിസ്മരിക്കുന്നു. ഇവിടെ മുക്തിചിന്ത, എങ്ങനെ ഈ സൃഷ്ടിയിൽ നിന്നും മോചനം നേടാം, എന്താണ് ഈ സൃഷ്ടിയിൽ മുക്തിയുടെ മാർഗം, അതാണ് ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പ്രേയസ്, ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ശ്രേയസ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ശ്രുതിക്ക് സൃഷ്ടിയുടെ നാനാത്വത്തെ പഠിപ്പിക്കാൻ താല്പര്യമില്ല. അത് പഠിപ്പിച്ചാൽ ഒട്ട് അവസാനിക്കത്തില്ല, നടക്കും. അങ്ങനെ പലതരത്തിലും ഇതിന് സമാധാനം പറയാം. ഇനി വേറെ തരത്തിൽ പറയുന്നു, അഥവാ ത്രിവിത്കർണസ്യ വിവക്ഷിതത്വ തേജോ ബന്നാനാമേവ സൃഷ്ടി മാജസ്റ്റി. ഇനി അടുത്ത് ത്രിവിത്കർണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പഞ്ചീകരണം എന്ന് പറയുന്നത് ഇതിൽ നിന്നുണ്ടായതാണ്. പഞ്ചീകരണത്തിൽ പറയുന്ന അഞ്ച് ഭൂതങ്ങൾ കൂടി ചേർന്ന് സ്ഥൂല ഭൂതങ്ങളുണ്ടായി. ത്രിവിത്കർണത്തിൽ പറയുന്ന മൂന്ന് ഭൂതങ്ങൾ, തേജസ് അപ്പ് അന്നം, തേജസ് ജലം പൃഥ്വി, ഇത് മൂന്നെണ്ണം കൂടി ചേർന്ന് ഈ കാണുന്ന സ്ഥൂലഭൂതം ഉണ്ടായി എന്നാണ്. അപ്പോൾ അതിനെ ബോധിപ്പിക്കുകയാണ് ശ്രുതിയുടെ താല്പര്യം. അതുകൊണ്ട് തേജോപന്നാമേവ സൃഷ്ടി മാജസ്റ്റേ, ത്രിവിത്കർണത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി. തേജോ അസൃജത, തേജ ഇത് പ്രസിദ്ധൻ നോക്കി, തേജസ് എല്ലാവർക്കും അറിയാം. ഭക്തൃ പ്രകാശകം രോഹിതം ചെയ്ത്, അതിന്റെ സ്വഭാവമാണ് ദഹിപ്പിക്കുക. ഭക്തൃ പാകം ചെയ്യിക്കുക, പ്രകാശം പ്രകാശിപ്പിക്കുക. രോഹിതം വിരോഹിത വർണ്ണമാണ്. സത് സൃഷ്ടം തേജ ഐക്ഷത തേജോരൂപ സംസ്ഥിതം സത് ഐക്ഷത. ഇവിടെ പറയുന്നു തത്തേജോ അസൃജത തത്തേജ ഐക്ഷത. ആദ്യം തതൈക്ഷത സത് അത് സങ്കല്പിച്ചു എന്ന് പറയുന്നു. അടുത്ത് പറയുന്നു തത്തേജ ഐക്ഷത തേജസ് സങ്കല്പിച്ചു അത് പറയുന്നു. തത്തേജ തത് സത് സൃഷ്ടം തേജ സത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട ആ തേജസ് ഐക്ഷത അതങ്ങനെ തേജസ്സിന് സങ്കല്പിക്കാൻ കഴിയും. തേജസ് എന്ന് പറയുന്നത് ജഡമാണ്, അഗ്നിയാണ്. അഗ്നിയിൽ അങ്ങനെ സങ്കല്പം വരും, അവിടെ ചൈതന്യമില്ലല്ലോ. ശ്രുതി പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള ജഡമായ സർവത്തിനെ കുറിച്ചും ചേതന വ്യവഹാരം അത് കാണിക്കുന്നുണ്ട്. ചേതന വ്യവഹാരം എന്ന് പറഞ്ഞാൽ ചൈതന്യത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം. ജഡമായ തേജസ് ജലം ഇതിലെല്ലാം ചേതന വ്യവഹാരം എങ്ങനെ വരും? സാധാരണ ലോകത്ത് കാണാറില്ല. അതുകൊണ്ട് പറയുന്നു തത് സത്സൃഷ്ടം തേജാക്ഷത തേജോ രൂപ സംസ്ഥിതം സത് അക്ഷത. അവിടെ സത്താണ് സങ്കല്പിച്ചത് തേജസ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ തേജോ രൂപ സംസ്ഥിതം? തേജോ രൂപത്തിലിരിക്കുന്ന സത് സത്ത് തന്നെയാണ് തേജോ രൂപത്തിലിരിക്കുന്നത്. ജലരൂപത്തിലിരിക്കുന്ന സത്ത് തന്നെ, പൃഥ്വി രൂപത്തിലിരിക്കുന്ന സത്ത് തന്നെ. ഇപ്പൊ പൃഥ്വി സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ സത്ത് സങ്കല്പിച്ചു. ഒരു ജീവൻ ശരീരത്തോടുകൂടി ഇരിക്കുന്നു, പഞ്ചഭൂതാത്മകമായിരിക്കുന്നു. ജീവൻ സ്വയം തിരിച്ചറിയുന്നില്ല താൻ സത്താണ്. അതുകൊണ്ട് പറയുന്നു ഞാൻ സങ്കല്പിച്ചു, ഞാൻ ചിന്തിച്ചു, ഞാൻ പ്രവർത്തിച്ചു. ഇതെല്ലാം പറയുന്ന ഈ ശരീരമാകുന്ന പിണ്ഡത്തിൽ അഭിമാനിച്ചുകൊണ്ടാണ്. ആത്മാവ് ചിന്തിക്കുന്നില്ല, പറയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ആരാണ്? ആത്മാവല്ല, ഈ ശരീരമാണ്, ഈ പിണ്ഡമാണ്. അങ്ങനെയും പറയാം. എന്താണ് ഞാൻ സങ്കല്പിച്ചു, എന്നെ ഈ പിണ്ഡത്തിൽ നിന്ന് വേർതിരിച്ചിട്ടല്ല പറയും. അപ്പൊ അതിന്റെ താല്പര്യം എന്താണ്? പിണ്ഡം സങ്കല്പിച്ചു എന്നല്ല, ഞാൻ സങ്കല്പിച്ചു. ചേതന വ്യവഹാരമാണ് എന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം, അത് സങ്കല്പിച്ചു എന്നാണ്. ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന്റെ ഒരു അലയാണ് സങ്കല്പം. അതുപോലെ ഇവിടെയും മനസ്സിലാക്കിയാണ് ഗുരുവും പറയുന്നത്. ഞാൻ സങ്കല്പിച്ചു എന്ന് ശരീരാഭിമാനത്തോടുകൂടി പറയുമ്പോൾ എങ്ങനെയാണോ ശരീരം സങ്കല്പിച്ചു എന്ന് ധരിക്കുന്നത്, അതുപോലെ ആണ് ഇവിടെയും. ആ ഭൂതാഭിമാനത്തോടുകൂടി സങ്കല്പിക്കുകയാണ്. വാസ്തവത്തെ സങ്കല്പം ചൈതന്യത്തിലാണ്. ചൈതന്യങ്ങൾ സങ്കല്പിക്കും പറഞ്ഞുള്ള ചൈതന്യം ചിത് സമുദ്രമാണ്. ആ ചിത് സമുദ്രത്തിലെ ഒരു അലയാണ് സങ്കല്പം. സത്സൃഷ്ടം തേജ ഐക്ഷത തേജരൂപ സംസ്കൃതം തദൈക്ഷത. എങ്ങനെ ബഹുസ്യാം പ്രജാപതി പൂർവോ ഞാൻ പലത് ആകട്ടെ, പലതായി ജനിക്കട്ടെ, അത് കേവലം ജഡത്തിന് സാധ്യമല്ല, ചൈതന്യത്തിന് സാധ്യമല്ല. അവനാണ് ഇവിടെ ചൈതന്യമാണെന്ന് പറഞ്ഞത്. അങ്ങനെ സങ്കല്പിച്ചിട്ട് തഥാപോ അസൃജത അത് അപ്പിനെ സൃഷ്ടിച്ചു, ജലത്തെ സൃഷ്ടിച്ചു. ആപ്പോ ദ്രവസ്നിഗ്ധാഹ സന്ധിന്യഹ ശുക്ലാശേരി പ്രസിദ്ധ ലോകം. ജലത്തെ കുറിച്ച് പറഞ്ഞു. ജലത്തിന്റെ പ്രത്യേകത എന്താണ്? ദ്രവമാണ്, സ്നിഗ്ധമാണ്, മൃതത്വമുള്ളതാണ്, സന്ധിന്യത ഒഴുകുന്നതാണ്, ശുക്ലാഹ അത് ഒരുതരം വെളുപ്പാണ്. അതിന്റെ വെളുപ്പല്ല. ശുക്ലം എന്ന് പറയുമ്പം വെളുപ്പെന്നാണ്, പക്ഷെ പാലിന്റെ വെളുപ്പല്ല, സ്വച്ഛ എന്നുള്ള അർത്ഥത്തിലാണ്. യസ്മാൻ തേജസ്സകാരിഭൂതാപഹ തസ്മാതേ ത്രക്വചന ദേശേ കാലേവാ ശോച്യതി സന്തപ്യതേ ശ്വേതതി പ്രസിദ്ധ്യതേവ വിഷ തേജസേവ തദാ ആപോ അധി ജായന്തി യസ്മാ തേജസ്സകാരിഭൂതാപഹ, തേജസ്സിന്റെ കാര്യമാണ് ആപ്പ് ജലം. തസ്മാ എത്ര കൊച്ച ദേശേ കൊച്ചന എന്നാണ് കൊച്ച. എവിടെയെങ്കിലും കാലമായതെങ്കിലും കാലത്ത് ശോചത്തി ദുഃഖം വന്നു കഴിഞ്ഞാൽ, ജീവന് ദുഃഖം വന്ന ജീവൻ ദുഃഖം വരികയല്ല, ഉഷ്ണം വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ ജലം വരും. നനഞ്ഞ വിറക് കത്തിച്ചാൽ അറിയാം, അവരെങ്കിലും ജലം കാണും. അതുപോലെ ദുഃഖം വന്നാലുമുണ്ട്. ശോചതി സന്തപ്യത സേതതേ പ്രസിദ്ധ്യത, ദുഃഖം വരുമ്പോ അല്ലെങ്കിൽ ശരീരം ചൂടാകുമ്പോ പ്രസിദ്ധ്യത വാപുഷ, ഇവിടെ ശരീരത്തിൽ വേർപ്പ് അനുഭവപ്പെടുന്നു. വിറകിൽ തീ കത്തിക്കുമ്പോ അതിന് ഈർപ്പ് അനുഭവം. ശരീരത്തിന് ഉഷ്ണം വരുമ്പോ വേർപ്പ് വരുന്നു. മനസ്സിൽ ഉഷ്ണം ദുഃഖം വരുമ്പോ കണ്ണുനീര് വരുന്നു. ഉഷ്ണവും ജലവുമായിട്ടൊരു ബന്ധമുണ്ട്. എവിടെയെല്ലാം ചൂട് ഉഷ്ണം വരുന്നു അവിടെയെല്ലാം ജലവും വരുന്നു. മനസ്സിന്റെ ദുഃഖത്തിൽ കണ്ണുനീര് വരുന്നുണ്ടല്ലോ. ദുഃഖം ഒരു ചൂടാണ്. സന്തപ്യതേ സേതതേ പ്രസിദ്ധ്യതേ വാപുഷ, ശരീരത്തിൽ ചൂട് വരുമ്പോൾ മേർപ്പ് വരുന്നതാണ് പ്രസിദ്ധ്യത. സന്തപ്യത ദുഃഖിക്കുന്നു, കണ്ണുനീർ വരുന്നു. അതുകൊണ്ട് തേജസ്സേവത്ത് അത് മനസ്സിലാക്കണം. ഇതെല്ലാം തേജസ്സിൽ നിന്നാണ്. അപ്പോൾ സാറിന് ചിന്തിക്കും, എങ്ങനെയാ അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായെന്ന് പറയുന്നത്? ജലം അഗ്നി കൊണ്ട് നശിക്കുന്ന, അഗ്നി ജലം കൊണ്ട് നശിക്കുന്നതാണെന്ന്. ജലം കൊണ്ട് നശിച്ചു പോകുന്ന ഒന്നാണ് അഗ്നി. ആ അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? യുക്തി ആണ് പറയുന്നത്. തത്ത് ആപ്പോ അധിജായന്റെ, അതുകൊണ്ടാണ് പറയുന്നത്. തേജസ് എവിടെയെല്ലാം കാണുന്നുണ്ടോ പ്രത്യക്ഷമായിട്ട്, അത് ജലത്തോട് ചേർന്നേ കാണത്തുള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ ജലത്തിന് നിമിത്തമായിരിക്കുന്നു. സ്ഥൂലമായ ദൃഷ്ടാന്തമാണ് പറഞ്ഞത്. ഉഷ്ണം കൊണ്ട് വേർക്കുന്നു എന്ന് പറയും. ആ ജലം കൊണ്ട് നശിക്കുന്നതാണ്, പക്ഷെ അത് ജലത്തിന്റെ കാരണവുമാണ്. അങ്ങനെയുള്ള തേജസ് അതേജസ്സേവത്ത് ആപ്പോ അതിജായന്റെ, ആ തേജസ്സിൽ നിന്ന് ആപ്പോ ജലം അതുണ്ടാവുന്നു. ശ്രുതി പറഞ്ഞത് തത്തേജോ അസർജത തത്തേജ ഐഷത ബഹുസമയം പ്രജായേതി തത് അപ്പോ അസർജത തസ്മാതി എത്ര കൊച്ച കൊച്ചന ശോചതി സ്വേതദേവ പുഷ തേജസ്സേവ തത് അധ്യാപോ ഭവതി. തേജസ് അധി, അതിലുപരി അതിനുശേഷം ജലമുണ്ടാവുന്നു. അടുത്ത മന്ത്രത്തിൽ പറയുന്നു ആപ ഐഷന്ത ബഹുഹ ശ്യാമാ പ്രജായേ മഹീതി ത അന്നം അസൃജന്ത തസ്മാത് എത്ര കൊച്ച വർഷതി തദേവ ഭൂയിഷ്ടം അന്നം ഭവതി അധ്യേവ തദ് അധ്യ തദ് അധി അന്നാദ്യം ജായതേ താപഹിഷ്ഠന്ത. വീണ്ടും ആ ജലം സങ്കല്പിച്ചു, ജലതരംഗം സങ്കല്പിക്കാൻ പറ്റും. നേരത്തെ പോലെ ചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് പൂർവദേവ എന്ന് പറഞ്ഞാൽ പറയുന്നു ആകാര സംസ്ഥിതം തദേക്ഷ, ആ ജലരൂപത്തിലുള്ള സത്ത്. സത്ത് ജലത്തിന്റെ ആകാരത്തെ പ്രാപിച്ചിരിക്കുകയാണ്. അത് സങ്കല്പിച്ചു ദർശിച്ചു ഈക്ഷ ദർശന ബഹുഹ പ്രഭൂത ശ്യാമ, ഞാൻ പലതായി ജനിക്കട്ടെ, ധാരാളമായി മാറട്ടെ. ഭവേമ പ്രജായ പ്രജായേമ ഹി ഉത്പദ്യേമഹി ഞാൻ പലതായി ഭവിക്കട്ടെ, പലതായി തീരട്ടെ എന്നിങ്ങനെ പറയുന്നതിന് വേറൊന്നുണ്ട്. എന്താണോ സൃഷ്ടിക്കും, ഒരു സൃഷ്ടികർത്താവിനെ സ്വീകരിക്കുമ്പോൾ ആ സൃഷ്ടികർത്താവ് മറ്റെന്തിനെങ്കിലും ആശ്രയിച്ച് സൃഷ്ടിച്ചു എന്ന് പറയാൻ കഴിയും. കാരണം എന്തിനെങ്കിലും ആശ്രയിച്ച് സൃഷ്ടിക്കണമെങ്കിൽ അതിനു മുമ്പ് തന്നെ സൃഷ്ടി സംഭവിച്ചിരിക്കും. ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന പൊട്ട കഥകൾ പോലും അല്ല ഇവിടെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്ന സൃഷ്ടിയുടെ തത്വമാണ്. മറ്റതാദ്യം ഒരു മനുഷ്യൻ സൃഷ്ടിച്ചു, പുരുഷനെ സൃഷ്ടിച്ചു, പിന്നെ ഭാര്യയിലെടുത്ത് വേറെ സ്ത്രീയെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ മണ്ണെടുത്ത് സൃഷ്ടിച്ചു, മറ്റെടുത്ത് സൃഷ്ടിച്ചു. ഇതെല്ലാം വെറും പൊട്ടക്കഥകളാണ്, യാതൊരു ആധാരമില്ലാത്ത. അത്തരം പൊട്ടക്കഥകൾ പുരാണങ്ങളിലുമുണ്ട്. തന്നിൽ നിന്ന് വേർട്ടിരിക്കുന്ന ഒരു സാധനത്തെ എടുത്ത് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പരമാബദ്ധമാണ്, സാധ്യമല്ല. കാരണം തന്നിൽ നിന്ന് വേറിട്ടൊന്നും വേണമെങ്കിൽ സൃഷ്ടി സംഭവിച്ചിരിക്കും. സൃഷ്ടി സംഭവിക്കുക, അതങ്ങനെ അത് എങ്ങനെ സാധ്യമാകും? അതുകൊണ്ട് ഇവിടെ ശ്രുതി പറയുന്ന എന്താണ്? സൃഷ്ടി തന്നിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു, താൻ തന്നെയാണ് പലതായി തീർന്നത്. അത് താൻ തേജോ രൂപത്തിലിരുന്നുകൊണ്ട് പലതായി, അതിന് ആ ആപരൂപം. അടുത്ത ആപ ജലീയ രൂപത്തിലിരുന്നുകൊണ്ട് സ്വയം പലതായി. സ്വയം പലതാകുന്നതാണ് സൃഷ്ടി. അല്ല, മറ്റെന്തെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് മണ്ണെടുത്ത് മനുഷ്യനുണ്ടാക്കി, അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് എന്ത് അബദ്ധമാണ് എന്നുള്ള അതിനെ പ്രമാണമായി വിശ്വസിക്കുന്നവരുണ്ട്. അത് ശാസ്ത്രമാണ്, അതിനെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇവിടെ അതെല്ലാം പറയുന്നു, താൻ തന്നെ സ്വയം ജലീയനായിരുന്നുകൊണ്ട്, ജലമയനായിരുന്നുകൊണ്ട് താൻ തന്നെ സൃഷ്ടിച്ചു. അടുത്തതിന് അതാണ് താപക്ഷമത. അതിനുവേണ്ടി സങ്കല്പിച്ചു, ദർശിച്ചു സൃഷ്ടിയെ. അതിനുദാഹരണം പറയും, പുലാലും പാത്രത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്റെ മനസ്സുകൊണ്ട് പാത്രത്തിന്റെ രൂപം, ആകൃതി, ഭാവം, ഘനം എല്ലാം സങ്കല്പിക്കുന്നു, എന്നിട്ട് അതുപോലെ സൃഷ്ടിക്കുന്നു. അതുപോലെ സദൈക്ഷത ബുധുഹ പ്രഭൂതസ്യാമ ഭവീമ പ്രജാ ഏമ ഹി ഉപദ്ധി മഹീതി. ഞാൻ എങ്ങനെ പലതാകും, ഞാനെങ്ങനെ സൃഷ്ടിക്കും, പലതായി ഞാനങ്ങനെ സൃഷ്ടിക്കും. അങ്ങനെ അക്ഷത സങ്കല്പിച്ചു. ഇത് ഏറ്റവും നല്ല വ്യക്തമായി മനസ്സിലാകും സുഷുപ്തി. അവിടെ ഓരോന്നോരോന്നായിട്ട് സങ്കല്പിക്കാനാണില്ല, പക്ഷേ സ്വയം ആ സുഷുപ്തനായിരിക്കുന്നവൻ എവിടുന്ന ഉണർന്നപ്പോൾ ഇതിനെയൊക്കെ കണ്ടത്? ഈ സംഭവങ്ങളെല്ലാം അവിടെ നിന്ന് വന്നു. അപ്പോൾ ആ സുഷുപ്തനായിരിക്കുന്നവൻ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ സ്വയം തന്നെ അന്നമയനായി, തേജോമയനായി, അല്ലെങ്കിൽ എന്തെല്ലാം ഇവിടെ ഇതം ഇതം എന്ന് അനുഭവപ്പെടുന്നുണ്ടോ ആ തദ്രൂപത്തിലെല്ലാം സ്വയം തന്നെ മാറുന്നു. അതിന്റെ സമഷ്ടിയിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഇതത്തെ ആശ്രയിച്ചുകൊണ്ട് താൻ തന്നെ പലതായി മാറുന്നു. അവിടെ പറഞ്ഞ ചൈതന്യത്തെ ആശ്രയിച്ചുകൊണ്ട് അത് തന്നെ പലതായി മാറുന്നു. ബഹുഹ പ്രഭുത ശ്യാമ ഭവേമ. അല്ലെ, ജീവന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അനുഭവിക്കണം, കാണണം, കേൾക്കണം, രുചിക്കണം, മണക്കണം, ഈ താല്പര്യങ്ങൾ വരുന്നു. ഇതിനോട് ഇതിനെല്ലാം ഗ്രഹിക്കുന്നു, ഇതിനോട് താതാമ്യപ്പെടുന്നു. അത് തന്നെ സൃഷ്ടിയുടെ ഉണർവിൽ നിന്ന് ഉണർവിൽ അഹന്തയും ഇതെന്തേ ആശ്രയിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. അപ്പൊ ആ സത്തിന്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തെ താൻ അനുഭവിക്കുന്നു, അതാണ് ജാഗ്രത സംഭവിക്കുന്നു. അതിന് സമാനമായി സമഷ്ടിയിൽ സൃഷ്ടിയിൽ സംഭവിക്കുന്നു. ബഹു പ്രഭൂതശ്യാമ ഭവേമ പ്രജായേമ ഉത്പദ്യമഹീ താ അന്നം അസൃജന്ത. അങ്ങനെ ആ ജലം അന്നത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ജലം ആകുന്ന ഉപാധിയോടുകൂടി ആ ചൈതന്യം അന്നത്തെ സൃഷ്ടിച്ചു. അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? പൃഥ്വി. പൃഥ്വിയിലൂടെ അന്നം എന്ന് പറയുന്നു, അല്ല ഭക്ഷിക്കുന്ന അന്നത്തെ അല്ല. അതിനി പറയും, പാർത്ഥിവം ഹി അന്നം യസ്മാ അപ്കാര്യം അന്നം തസ്മാ എത്ര കൊച്ച വർഷത്തി ദേശീയ തത്രയോ ഭൂയിഷ്ഠം പ്രഭൂതമന്നം ഭവതി തഹന്നം അസൃജന്ത പൃഥ്വി ലക്ഷണം. ആ ജലം പൃഥ്വിയാകുന്ന അന്നത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്താ എന്റെ താല്പര്യം? പറയുന്നു, പാർത്ഥിവം ഹി അന്നം യസ്മാത് അപ്കാര്യം. ജലകാര്യമാണ് ഈ അന്നം, നമ്മൾ കഴിക്കുന്ന അന്നം, അതാണ് പാർത്ഥിവമായ അന്നം. ജലകാര്യമാണ്, ജലമില്ലാതെ അന്നം ഉണ്ടാകത്തില്ല. ധാന്യങ്ങളും മറ്റും ഭക്ഷിക്കുന്നത് ജലത്തിൽ നിന്നുണ്ടായതാണ്. തസ്മാത് എത്ര കൊച്ച വർഷത്തി ദേശീ, എവിടെയാണോ വർഷം ഉണ്ടാകുന്നത്, ജലം ഉണ്ടാകുന്നത്, തത്രയും ഭൂയിഷ്ടം പ്രഭൂത അനുഭവം, എവിടെ ധാരാളം അന്നം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ജലത്തെ അന്നത്തിന് കാരണമായി പറഞ്ഞത്. അന്നം ജലകാര്യമാണ് എന്ന് പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന അന്നം. അതുപോലെ അന്നമാണ് ഈ പൃഥ്വി, നമ്മൾ കഴിക്കുന്ന ഈ പൃഥ്വി തന്നെ. മണ്ണായിട്ട് കഴിക്കുന്നതിലും പാർത്ഥിവമായ കഴിക്കുന്നു, സസ്യലതാദികളായെല്ലാം കഴിക്കുന്നത്, പക്ഷിമൃഗാദികളായെല്ലാം കഴിക്കുന്നത് ഒന്നിനെ തന്നെ, ഈ പാർത്ഥിവ തത്വത്തെ തന്നെ. അത് അധ്യയവ തത് അന്നാദ്യഭിജായതേ, അതുകൊണ്ട് എന്ത് വരുന്നു? അന്നാദ്യം അധികത്തക്കത്, അന്നമായി അധികത്തക്കതെല്ലാം അധ്യ ജലത്തിൽ നിന്നും ഉണ്ടാകുന്നു. അതാണ് അടുത്ത് പറയുന്നത്, അന്ന ഭവതി അധ്യയവ തത് അധി അന്നാദ്യം ജായതേ, ജലത്തിൽ നിന്നും അന്നാദ്യം ഉണ്ടാവും. അധ്യയവ തത് അന്നാദ്യം അഭിജായതേ. നേരത്തെയും പറഞ്ഞു അന്നം, ഇവിടെ വീണ്ടും അന്നം എന്ന് പറയുന്നു, എന്തായാലും വ്യത്യാസം പറയുന്നു. അന്നം അസർജന്തേത് പൂർവം പൃഥ്വിയുക്ത പൂർവം അന്നം അസർജന്ത, അവിടെ അന്നമെന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിയാണ്, പൃഥ്വി എന്ന് മുമ്പ് പറഞ്ഞു. ഇഹത്തു ദൃഷ്ടാന്തെ അന്നം ചതാദ്യം ചെയ്ത് വിശേഷണാ ബ്രീഹിയ വാഹ, ഇവിടെ ദൃഷ്ടാന്തത്തിൽ അന്നാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഹിയവാദികൾ, ധാന്യങ്ങൾ ജീവന്മാർ ഭക്ഷിക്കുന്നവ, അതിനുള്ള അന്നാദ്യം. മണ്ണ് ഭക്ഷിക്കാറില്ലല്ലോ സാധാരണ. അപ്പൊ അന്നാദ്യം എന്ന് പറഞ്ഞാൽ ബ്രീഹിയവാദികളെ സ്വീകരിക്കണം, മനുഷ്യൻ അല്ലെങ്കിൽ ജീവന്മാർ ഭക്ഷിക്കുന്നത്, പക്ഷി മൃഗാദികളെല്ലാം ഭക്ഷിക്കുന്നത്. അന്നഞ്ച ഗുരു സ്ഥിരം ധാരണം കൃഷ്ണൻ രൂപത പ്രസിദ്ധം. അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവാണ്, ഗുരുത്വമുള്ളതാണ്. ജലത്തെ അപേക്ഷിച്ച് ജലത്തിനും ഗുരുത്വമുണ്ട്, പക്ഷെ ജലത്തെ അപേക്ഷിച്ച് അന്നത്തിനും കൂടുതൽ ഗുരുത്വമുണ്ട്. അഗ്നിയാണെങ്കിൽ ഗുരുത്വമില്ലാത്തതാണ്, വെയിറ്റല്ല. ഉണ്ടെന്നെ എടുത്തു പറയുന്നു, ഗുരു സ്ഥിരം, സ്ഥിരതയുള്ളതാണ്. ജലം എന്ന് പറയുന്ന സ്യന്ദന സ്വഭാവമുള്ളതാണ്, ഒഴുകുന്നതാണ്, അതങ്ങനെയല്ല. ധാരണം മറ്റുള്ളവരും ധരിക്കാൻ കഴിവുള്ളതാണ്. കൃഷ്ണം കൃഷ്ണവർണ്ണമാണ്, ജലത്തിന്റെ നേരെ വിപരീത വർണ്ണം. ജലത്തിനെ സംബന്ധിച്ച് ശുക്ലവർണ്ണമെന്ന് പറഞ്ഞു, നല്ല തെളിഞ്ഞ വർണ്ണം, സ്വച്ഛവർണ്ണം. ഇവിടെ കൃഷ്ണം കറുപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല, സ്വച്ഛതയ്ക്ക് നേരെ വിരുദ്ധമായി ഈ കാണുന്ന വർണ്ണങ്ങളെല്ലാം പൃഥ്വിയുടെ വർണ്ണങ്ങളാണ്. സ്വരൂപത പ്രസിദ്ധം